ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു, ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിലത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവീൻ. മനോഹരമായ ശാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്തിനതിന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ധ്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലോൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വെറുകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു. വെട്ടിക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കൊണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞെല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാക്കുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കിയത് ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്ര സഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനമാണ് എല്ലാ നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരമിതാണ്. അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതിനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവീൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവീൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. പിതാക്കന്മാരുടെ മഹത്വം നമുക്കിപ്പോൾ മഹത്വക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തുവരും. വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയും ആയിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ അനേകം നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തിരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവനെ വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹ ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി വിഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതിയിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ അത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെ വിജ്ഞാനത്തിന്റെ നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനം മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവനെ നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി. അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങിയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമ്മപ്പ് നൂൽ ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയില്ലെന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാകുന്നത് നയനാനെന്നൊരും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം മീത് അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികളും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിനെ ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാഥാനും അബിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘം ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടു കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹരോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചുനിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ഇശായിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. സുദേശിയ പ്രവാചന്റെ പുസ്തകം 7:10 വാക്യങ്ങൾ. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിനെ ആഹാസ് ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, ദാവീദ് ഗ്രഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. തിന്മതള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മതള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേൽ നിന്റെ പിതൃഭവനത്തിന്മേലും എഫ്രയീം യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്ത ഒരു കാലം വരും. അശ്ശൂർ രാജാവിനെ തന്നെ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ബാറിക്കുമോർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ തന്നെ. പരിശുദ്ധാത്മാവിനാലാകുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശുവെന്ന് പേരിടേണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം വള്ളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കം ഉണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കുന്നവരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവൻ യേശു എന്ന പേർ വിളിച്ചു. സിദ്ധാലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. ആറാം മാസത്തിന് ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കലകത്തി എന്നോ പ്രബലപിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്കുകേട്ട് ഭ്രമിച്ചു, ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട് മറിയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവ് ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാലത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിനെ ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെള്ളിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. നിന്റെ ജാർച്ചക്കാർത്തി എലിസബേത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മറ്റി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാടിലൊരു യഹൂദി പട്ടണത്തിൽ ബന്ധപ്പെട്ടു എന്നു സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബേത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവികളിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അല്ല ചെയ്തത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ ചുളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അള്ളിച്ചതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബേത്തിന് പ്രസവിപ്പാനുള്ള കാലം തെളിഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേർ പോലെ അവനെ സക്കരിയാവ് എന്ന പേർ വിളിപ്പാൻ അവർ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല, അവനെ യോഹന്നാനെന്ന് പേരിടേണമെന്ന് പറഞ്ഞു. അവർ അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവനെ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നുവെന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവനൊരു എഴുത്തുപലവ ചോദിച്ചു. അവന്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പറഞ്ഞു. കേട്ടവരെല്ലാവരും അതേ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ അപ്പനായ സക്കരിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അള്ളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടും ആകുന്നു. നീയോ പൈതലേ അത്യുന്നതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവനെ മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രയേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. ദൈവമേ സുതനക്ക് യോഗ്യമാന്നു ബാരക്കുമോർ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ശ്രീയേക ദൈവത്തിന്റെ ബലത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് സൂത്രാപുരത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമുക്ക് തിരക്കേറിയ ഈ ജീവിത അനുഭവങ്ങളിൽ അല്പസമയം ശാന്തമായി ദൈവശബ്ദം കേൾക്കാനും നമ്മെ തന്നെ ദൈവമായി സമർപ്പിക്കുവാനും ജീവിതത്തിൽ വന്നുപോയ പിഴകളെ കുറവുകളെ ഒന്ന് വിചിന്തനം ചെയ്ത് വിശുദ്ധിയുടെ ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് ഉയരുവാനുമൊക്കെ ദൈവം തന്ന ഈ അവസരം ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കോണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വലിയ മാമനച്ചൻ, പ്രിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധന വൈദ്യ ശ്രേഷ്ഠയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. അപ്പൊ ഇന്ന് തിരുമനസ്സുകൊണ്ട് ലോസ് ആഞ്ചലസിലുണ്ട്. തിരുമേനിക്ക് ഒരുപാട് തിരക്കിലാണ്. തിരുമേനി വസ്ത്രം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുമേനി സാന്നിധ്യത്തിലാണെങ്കിലും തിരുമേനിയെ സ്നേഹപൂർവ്വം ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 150-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 150-ാമത്തെ ഗീതം, യേശുവേ രക്ഷാദായക നിന്റെ സന്നിധി വരുന്നു എന്ന ഗാനം ദൈവഭാവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളിലും എന്റെ രോഗം എന്റെ ശാരീരിക പ്രയാസങ്ങൾ, എന്റെ മാനസികമായ സംഘർഷങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെ ചുവടുപൊഴിപ്പിക്കുമ്പോൾ എന്റെ ദൈവം എന്നെ താങ്ങും, എന്റെ ദൈവം എന്നെ കരുതും എന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ തിരിച്ചറിവ് ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിപ്പാൻ, ഏത് പ്രയാസങ്ങളെയും അപകടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കുള്ള പ്രേരണശക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമ്മെ ഉണർത്തുന്ന ഈ ഗീതം ദൈവ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. 150-ാമത്തെ ഗീതം.
Amen. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വൃദ്ധങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പിഴകൾക്ക് ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞങ്ങൾ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യകഥകൾ ഞങ്ങൾ കാണുമാറാകരുത്. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുത്. ദയാനിധിയായ ഉടയവനെ, ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസരാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുകയും അരുത്. ഞങ്ങൾ ആഹരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കണമേ. ദരിദ്രരാ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവരാ ഞങ്ങൾ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ തൊഴുത്തിൽ ഞങ്ങളെയും എണ്ണേണമേ. ഞങ്ങളുടെ സ്തോത്രമാവുന്ന ധാന്യം നിന്റെ ജീവന്റെ അറിവിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടണമേ. നിന്റെ കർത്താവെ, ബലഹീനരാ ഞങ്ങളെ എടുത്തു ഭാഗത്ത് നീ നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖത്തിൽ ശോഭിച്ചുകൊണ്ട് നിന്റെ വലത്തു ഭാഗത്ത് ഞങ്ങളെ നിർത്തേണമേ. ഈ പാപിയാരാകുന്നുവെന്നും എന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളൂവെന്നും നിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തൃ കർത്തവ്യ ന്യായവിധിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിന് ഇറങ്ങി വരരുതേ. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. ഞങ്ങളുടെ ആയുസ്സിന്റെ സമ്മത്സരങ്ങളെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുതേ. ഞങ്ങൾ നിന്നെ പിന്തുടരാതെ വൃദ്ധനായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൈക്കൊള്ളേണമേ. കാണാതെ പോയ ഞങ്ങൾ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടേണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചുവെട്ടുകളെ കീറിക്കളയണമേ. കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു. കാണാതെ പോയ ആടെന്ന പോലെ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും 11 മണിനേരത്തെ വേലക്കാരോടും കൂടി നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ കാണപ്പെടേണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുള്ളവേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ആമേൻ.
പ്രിയക ദൈവത്തിന്റെ ബലദൃനാമത്തിന്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിയന്യ തിരുമേനി, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താൻ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടെ ദൈവസ്ഥനായി പറഞ്ഞത്തോളം വീണ്ടും ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് അവസരം തന്ന് നമ്മളെ ഒരുക്കിയ ദൈവകൃപയോർത്ത് നമുക്ക് മഹത്വപ്പെടുത്താം. സമായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവമേ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിൽ നമുക്ക് സംബന്ധിക്കാം. 34 സങ്കീർത്തനം അതിന്റെ 18-19 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഹൃദയം മുറിഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അസഹ്യമാകുന്നു, അവയെല്ലാം നിന്നും യഹോവ അനുഗ്രഹിക്കുന്നു. ഹൃദയം മുറിഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ. ജീവിതമായാവുന്ന യാത്രയിൽ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനവധി നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ആ ദൈവാശ്രയ ബോധം, അല്ലെങ്കിൽ ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ എന്റെ കരങ്ങൾ അവന്റെ ബലമുള്ള ഭുജങ്ങളിലാണെന്നുള്ള ആ ഒരു ശക്തമായ തിരിച്ചറിവാണ് ഏത് പ്രയാസഘട്ടങ്ങളെയും അത് ജീവിക്കാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്ന ശക്തിപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ ഏറ്റവും ഭംഗിയോടും ഒരുക്കത്തോടും നമ്മൾ വരവേൽക്കാൻ തക്കവണ്ണം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വലിയ സ്ഥാനം രൂപപ്പെട്ടു വരുവാൻ ക്രിസ്തുവിന്റെ ജനനം ഓരോ ആരാധനയിൽ കൂടി നമ്മൾ ആഘോഷിക്കുമ്പോഴും അത് നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തെയും ഒക്കെ സമഗ്രമായി പരിവർത്തന നിർദ്ധാരമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മെ തന്നെ പരിപൂർണമായ ദൈവത്തിന് ഇതിന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ആഴ്ച 1-2 പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം 3-ാം തീയതി പത്തനാപുരം തയ്യാറായില് കബറടങ്ങിയ അഭിയന്യ തോമാ മർദിവനാഥ് പത്ര പോലത്തെ 46-ാം ഓർമ്മയായിരുന്നു. അഭയം സംബന്ധത്തോളം പ്രത്യേകിച്ച് പത്തനാപുരം ആശ്രമത്തില് ആശ്രമ നിവാസികളെ ആത്മീകതയിൽ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ യത്നിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് തോമാ മർദിവനാഥ് ശ്രീമേനി. തീർച്ചയായിട്ടും സഭയുടെ വളർച്ചയിൽ പത്തനാപുരം ആശ്രമത്തിന്റെ കോൺട്രിബ്യൂഷൻ ഒരുപക്ഷെ കൂടുതൽ അറിയാവുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ്. തീർച്ചയായിട്ടും അതിന്റെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള വന്നിരാ പിതാക്കന്മാരുടെ ദർശനവും സമർപ്പണവും ഉണ്ടെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകമായിട്ട് ആ പിതാവിനെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ 8-ാം തീയതി പരിശുദ്ധ ബസേലിയർ ഔഗേൻ പ്രഥമൻ കാതലിക്ക ബാവയുടെ 43 ഓർമ്മയാണ്. മലങ്കര സഭയ്ക്ക് സൗമ്യമായ നേതൃത്വം നൽകിയ ഏറ്റവും ശ്രേഷ്ഠരായ പിതാക്കന്മാരിൽ ശ്രദ്ധേയനായ പിതാവാണ് ഔഗേൻ ബാവ എന്നുള്ള കാര്യം ഒരുപക്ഷെ പലർക്കും അറിയാം. എത്ര ആളുകൾക്ക് കോവിഡ് ഇരുന്നാലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ വളരെ പ്രശാന്തിയുടെ ഒരു ഒരു അനുഭവമാണ് പലർക്കും അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള പല ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളത്. എപ്പോഴും ശാന്തമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും പ്രാർത്ഥനയോടുകൂടി ധീരമായ നേതൃത്വം സഭയ്ക്ക് നൽകുവാനും യത്നിച്ചിട്ടുള്ള ഒരു പിതാവാണ്. അതോടൊപ്പം തന്നെ സഭയുടെ സംഘർഷ അവസ്ഥയിൽ ഒരുപാട് പീഡനയും വേദനയും ഏറ്റ സഭയുടെ ആ നല്ല മഹത്വം നഷ്ടപ്പെട്ടു പോകാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് ഔഗേൻ പ്രഥമൻ കാതലിക്ക ബാവ. ആ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും പ്രത്യേകമായിട്ട് ഓർക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അമേരിക്കൻ ഭദ്രാസനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഈ ഭദ്രാസനത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ ഏറ്റവും യത്നിച്ച ശ്രേഷ്ഠ പിതാവാണ് നമ്മുടെ അഭിയുടെ ഭർണവാസ് ത്രിവേണി ത്രിമേനയുടെ ഓർമ്മയാണ് വരുന്ന ഞായറാഴ്ച. പ്രത്യേകിച്ച് ഭർണവാസ് ത്രിവേണിയെ സംബന്ധിച്ചോളം ത്രിവേണി നമ്മുടെ പിതാവാണ്. ഈ ഭദ്രാസനം സംബന്ധിച്ചോളം ഭദ്രാസനത്തിന്റെ പിതാവാണ്. ഈ ഭദ്രാസനത്തിലും പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്കുമൊക്കെ ദൈവീകതയുടെ നല്ല സ്പർശനം വളരെ ഹൃദയത്തിൽ നല്ല രീതിയിൽ അവർക്ക് അവബോധം ഉണ്ടാകത്തക്ക രൂപത്തിൽ രൂപപ്പെടുത്തിയ ഒരു ശ്രേഷ്ഠ പിതാവാണ് ഭർണവാസ് ത്രിവേണി. ഈ പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥത ഈ സഭയ്ക്ക് എപ്പോഴും കാവലും കോട്ടയുമാകണമേ. അവരെയും പ്രാർത്ഥനയിൽ കൂടി നമ്മൾ ഓർത്തുകൊണ്ട് ആ പിതാക്കന്മാരുള്ള ബന്ധം ആദ്യ ബന്ധം നിലനിർത്തുവാൻ നമുക്കിടയാകണം. ഈ പ്രാർത്ഥന കൂട്ടായ്മയും അതിന്റെ ഒരു ഭാഗമായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചനം നേരത്തെ കൊടുക്കണം തിരുവനന്തപുരത്താണ്. പക്ഷേ തിരു ഇന്നലെ വൈകിട്ട് വരെ തിരുവേണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം അതുപോലെ തിരക്കാണ് തിരുവേണി. ഇന്ന് രാവിലെയും ഒരുപാട് തിരക്ക് തിരുവേണിക്കുണ്ട്. എങ്കിലും വാസ്തവത്തിൽ ഇന്ന് ഞാനോ അല്ലെങ്കിൽ പി സി വരക്ഷത്തിനെ പ്രസംഗിക്കാനാണ് വിചാരിച്ചിരുന്നത്. എന്നാലും തിരുവേണിയെ കിട്ടിയ സ്ഥിതിക്ക് ഒരുപാട് സന്തോഷം. കാരണം തിരുവേണിയെ സംബന്ധിക്കുമെന്ന് വിചാരിച്ചതല്ല. തിരക്കിന്റെ കൂടുതലുണ്ട്. എങ്കിലും ഞാനിപ്പോഴും മെസ്സേജ് ചെയ്തപ്പോൾ തിരുവനന്തപുരം ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചൊന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇടവപത്ര പോലത്തെ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണെന്നുള്ള സംശയമൊന്നുമില്ല. നമ്മളിങ്ങനെ ശക്തിയൊക്കെ ഇങ്ങനെ ചെല്ലാൻ ചോർന്നു പോകുമ്പോൾ തിരുവയുടെ സാന്നിധ്യം വീണ്ടും ഒരു പുനർജീവനത്തിന് ഇടയാകും എന്നുള്ളത് എന്റെ സന്തോഷവും അതുപോലെ അഭിമാനവും ഒക്കെ ഉള്ള കാര്യം തന്നെയാണ്. എല്ലാവരുടെയും പേരിൽ അഭിമുഖ തിരുവനത്തിനെ ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 15 ഗീതം ദൈവഭാഗം സമർപ്പിച്ചതിന് ശേഷം തിരുവനന്തപുരം Amen. അപ്പീസിന്റെ മനസ്സിനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ശ്രീയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും സ്നേഹമുള്ള രാജേഷ് അച്ഛൻ, നൈക്കൃതച്ഛൻ, വിജയ വർഗീസ് അച്ഛൻ, മറ്റ് വൈദിക സഹോദരങ്ങളെ, പ്രസാദിൽ വാത്സല്യമുള്ളവരെ, യഥാർത്ഥത്തിൽ ഒരു കുറ്റബോധത്തോടുകൂടിയാണ് ഇന്ന് ഞാനിതിൽ പങ്കെടുക്കുന്നത്. കാരണം കഴിഞ്ഞ രണ്ടാഴ്ചകളിലും രാജേഷ് അച്ഛൻ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യണമെന്നും തൂത് നൽകണമെന്നും പറഞ്ഞിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ എനിക്കത് സാധിച്ചില്ല. കാരണം ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതുകൊണ്ട് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ പ്രതീക്ഷിക്കുന്നതിലേറെ തിരക്കും ജോലിഭാരവും ഉള്ളതുകൊണ്ടാണ്. രണ്ടാഴ്ച മുമ്പ് ഇവിടെ വാങ്ങും അതുകൊണ്ട് ഞാനോക്കെയായിരുന്നു എത്ര സ്റ്റേറ്റുകളിൽ പോകേണ്ടി വന്നു. അത് ഞാൻ ലോസാഞ്ചലസ് പള്ളിയിലാണ്. ഈ ശനിയാഴ്ച പതിശമ്മാസിനെ കശിശ പദവിയിലേക്ക് ഉയർത്തുന്ന പട്ടംകുട ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് വന്നതാണ്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഇതുപോലെ തിരക്കായിരുന്നുകൊണ്ട് കയറാൻ വന്നില്ല. ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് ഞാൻ സാധിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. ഭദ്രാസനത്തിന്റെ മാത്രമല്ല, നമ്മുടെ രണ്ട് ഭദ്രാസനങ്ങളുടെയും അനേക ആളുകളുടെ ആത്മീയ ഉന്നമനത്തിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ ഈ സുബോറസായ കൂട്ടായ്മ അനുഗ്രഹിതമായി നടത്തുന്ന ദൈവത്തിന്റെ കൃപയോർത്തം ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ലളിതമായ ഒരു ചിന്ത പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വിശുദ്ധ വേദപുസ്തകം വായിച്ചപ്പോൾ മനസ്സിൽ വന്ന വായിച്ച ഭാഗത്തിലെ ഒരു വാക്യം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വളരെ ആകർഷണീയമായിട്ട് തോന്നി. വിശുദ്ധ ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. പ്രതീക്ഷയോടുകൂടിയിരുന്ന ജനമെല്ലാം ഇവൻ തന്നെ ക്രിസ്തു എന്ന് യോഹന്നാനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവന്റെ കയ്യിൽ നിന്നുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും അതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റ് പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ മനസ്സിൽ വന്ന ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കിയപ്പോൾ അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: Now prophets were in expectation and all reasoned in their hearts about John, whether he was the Christ or not. ജനങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും അവരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് മശിഹായുടെ വരവിന് വേണ്ടിയാണ്. കാരണം അത്രമാത്രം തകർന്നു പോയ അല്ലെങ്കിൽ ചിതറിപ്പോയ യഹൂദ സമുദായത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട്, പുനർജീവനത്തിനായിട്ട് മശിഹ എഴുന്നള്ളൂ എന്നുള്ള വലിയ വിശ്വാസവും പ്രതീക്ഷയും വെച്ച് പുലർത്തിയിരുന്ന ജനം യോഹന്നാന്റെ വാക്കുകളും യോഹന്നാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും യോഹന്നാന്റെ ജീവിത ശൈലിയും എല്ലാം കേട്ടിട്ട് ഇവൻ മശിഹായാണോ, മശിഹ തന്നെ ആയിരിക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി അവനെ കാണുകയാണ്. പക്ഷേ യോഹന്നാന്റെ റെസ്പോൺസാണ്, യോഹന്നാന്റെ പ്രതികരണമാണ് ഈ വായിച്ച വാക്യങ്ങളിൽ പറയുന്നത്. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നുണ്ട്. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പരിയിൽ ശേഖരിക്കുകയും പതിര് കെടാപ്പതിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഈ ഭാഗത്ത് യഥാർത്ഥത്തിൽ രണ്ട് അറിവിനെ കുറിച്ച് കാണുന്നുണ്ട്. ഒന്ന് ഒരു സെൽഫ് നോളജ് ആണ്, നോയിങ് അവർ നമ്മൾ ആരാണെന്ന ഒരു തിരിച്ചറിയും. അതിവിടെ യോഹന്നാനിൽ കാണുന്നുണ്ട്. യോഹന്നാൻ ഒരിക്കലും ജനം പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തുവാണ് എന്ന ഒരു ഫോൾസ് മെസ്സേജ് നൽകാനായിട്ട് ആഗ്രഹിച്ചില്ല. തന്നെയല്ല, ഒരു ഫോൾസ് അറഗൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. മറിച്ച് അദ്ദേഹം താൻ ആരാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് മറ്റൊരു ഭാഗത്ത്, ഞാന് വഴിയൊരുക്കുവാനായിട്ട് വന്നവനാണ്. അതുപോലെ തന്നെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമാണിത്. തന്നെ കുറിച്ച് തന്നെയുള്ള യോഹന്നാന്റെ സെൽഫ് നോളജ് യഥാർത്ഥത്തിൽ അതാണ്. ഈ സെൽഫ് നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നത്. ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകുന്നു, പക്ഷേ എന്നേക്കാൾ ശക്തനായവൻ വരുന്നുണ്ട്. അവൻ അഗ്നിയാലും ആത്മാവാലും സ്നാനം നൽകുന്നവനാണ്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഇഫ് യു ആർ ഏബിൾ ടു റിയലൈസ് വാട്ട് ഈസ് അവർ ഓൺ ഐഡന്റിറ്റി, വാട്ട് ആം ഐ, ദെൻ ഓൺലി വി ക്യാൻ ഷോ ഹു ഈസ് ഗോഡ്. ദൈവം ആരാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമുക്കുണ്ടാകേണ്ടത് നമ്മെക്കുറിച്ച് തന്നെയുള്ള ശരിയായ ഒരറിവാണ്. പരിശുദ്ധനായ കൈസറിയയിലെ വലിയ മാർ ബസേലിയോ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ബി അറ്റന്റീവ് ടു യുവർസെൽഫ് ദാറ്റ് യു മേ ബി അറ്റന്റീവ് ടു ഗോഡ്, ബി അറ്റന്റീവ് ടു യുവർസെൽഫ് ദാറ്റ് യു മേ ബി അറ്റന്റീവ് ടു ഗോഡ്. നമ്മൾ ആരാണെന്നുള്ള ചിന്ത ആദ്യം നമുക്ക് തന്നെ ഉണ്ടാവുക. വാട്ട് ഇസ് മൈ ഐഡന്റിറ്റി, എന്റെ ഐഡന്റിറ്റി എന്താണ്, എന്റെ സെൽഫ് എന്താണ്, ഞാൻ എത്രയുണ്ട്, ഈ ഞാൻ എത്രയുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്തുള്ളു എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന നേരത്തെ യഥാർത്ഥത്തിൽ ദൈവം എന്താണ്, ദൈവം എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നു. ഭാരതീയ ചിന്തയിലാണെങ്കിലും ആത്മജ്ഞാനം നേടുന്ന ആളുകൾക്കാണ് ബ്രഹ്മജ്ഞാനം നേടാനായിട്ട് സാധിക്കുന്നത് എന്ന ഒരു ചിന്ത പ്രത്യേകിച്ച് വേദാന്ത പൈതൃകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആത്മജ്ഞാനം, സ്വയജ്ഞാനം, സെൽഫ് അവയർനെസ്, സെൽഫ് നോളജ്, സംസ്കൃത അപരോക്ഷാനുഭൂതി എന്നാണ് സാധാരണ അതിന് പറയുന്നത്. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള അറിവ്, ആ ആത്മജ്ഞാനം നേടിയെങ്കിൽ മാത്രമേ ബ്രഹ്മജ്ഞാനം നേടാൻ, ദൈവജ്ഞാനം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ധ്വനിയാണ് അവിടെ കാണുന്നത്. ഇവിടെ യോഹന്നാൻ സ്നാപകനിൽ കാണുന്നതും അതുതന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം നൽകുന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ നൂറ്റാണ്ടിലാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണുന്ന പ്രവണതകളെ വിലയിരുത്തിക്കൊണ്ട് യോഹന്നാന്റെ ചിന്തയൊന്നോ വിലയിരുത്തുകയാണെങ്കിൽ, ഒരു പക്ഷേ ഇതുപോലെ ജനമെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ഇവൻ മെസ്സീഹായാണോ എന്ന് സംശയിച്ചുകൊണ്ടിരുന്ന നേരത്ത് ഒരു ഫോൾസ് പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഫോൾസ് അറഗൻസ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മെസ്സീഹായ താൻ തന്നെയാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുറെയേറെ ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെല്ലുകയും അദ്ദേഹം അവരോട് ഈ മഹത്വചനങ്ങളൊക്കെ പറഞ്ഞ് സ്വയമായിട്ട് സ്വയം വലുതായി ചിത്രീകരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. കാരണം അതാണ് അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റി. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഞാൻ എന്തുമാത്രമുണ്ട്, ഞാൻ എന്താണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും സഭാജീവിതത്തിലൊക്കെ ആണെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരു പരിധി വരെ ഈ ഒരു ക്രൈസിസ് അതിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഫോൾസ് പ്രസ്റ്റീജ് അതിന് പിറകിലുണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ ഇന്നതാണ്, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ചിന്ത ഭവനങ്ങളിലുണ്ടായാൽ അവിടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉടലെടുക്കും. അല്ലെങ്കിൽ ഞാൻ വാദിക്കുന്നത് പോലെ എന്റെ ചിന്താഗതിക്ക് അനുസരണമായിട്ട് ഇടവകയിലെ കാര്യങ്ങൾ പോകണം, ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള ഒരു ഓരോരുത്തർക്കും അവനവർക്ക് യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഗതോത്സവത്തിന് തന്നെ ഭാഷ എടുക്കുകയാണെങ്കിൽ ഭാവിക്കേണ്ടതിന് നേരെ ഭാവിച്ച് ഉയരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആത്മജ്ഞാനം, സെൽഫ് നോളജ് ഇല്ലാതാകുകയാണ്. അങ്ങനെ ഈ സെൽഫ് നോളജ് ഇല്ലാതാകുമ്പോൾ ആരാണ് ദൈവം, ആരാണ് കർത്താവ്, അവന്റെ കയ്യിൽ എന്താണുള്ളത്, ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ അവനാകട്ടെ അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനം നൽകുന്നവനാ, അവന്റെ കയ്യിൽ വീശമുറവുണ്ട്, അവനാണ് കളം വെടിപ്പാക്കുന്നത്, അവനാണ് ഗോതമ്പ് ശേഖരിച്ച് കടപ്പുരയിൽ വെക്കുന്നത്, കൂട്ടിച്ചേർക്കുന്നവൻ അവനാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഈ അപജ്ഞാനം ഉണ്ടാകുന്ന നേരത്താണ്. അതുകൊണ്ട് എനിക്ക് ഈ വാക്കിൽ ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ വളരെയേറെ അതായത് അർത്ഥപൂർണമായിട്ട് തോന്നി. പ്രത്യേകിച്ച് വലിയമാർ വെസേലിയോസിന്റെ ആ ഒരു പ്രയോഗം കൂടെ, ബി അറ്റൻറ്റീവ് ടു യുവർസെൽഫ് ദാറ്റ് യു മേ ബി അറ്റൻറ്റീവ് ടു ഗോഡ്. നമ്മള് നമ്മളെ തന്നെ ശ്രദ്ധിക്കുകയും നമ്മള് നമ്മളെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്ന നേരത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. അത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും, നെഗറ്റീവായിട്ട് ഭാവിക്കേണ്ടതിനും മീതെ ഭാവിച്ചുയർന്നിട്ട് ദൈവത്തെ നാം മറച്ചു കളയുന്നു. എന്നാൽ പോസിറ്റീവായിട്ടാണെങ്കിലോ, എന്താണ് ഞാൻ എന്തുള്ളൂ, എനിക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിൽ മരിച്ച കർത്താവ്, ഞാൻ എന്തുണ്ടായിട്ടാണ് എനിക്ക് വേണ്ടി മരിച്ചത് എന്നുള്ള ചിന്തയിൽ നമുക്ക് തന്നെ നമ്മെക്കുറിച്ചുള്ള ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിനെ കൂടുതൽ പ്രൊജക്ട് ചെയ്യുവാനായിട്ട്, കൂടുതൽ വലുതാക്കി കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചുരുക്കത്തിൽ ആത്മജ്ഞാനവും ദൈവജ്ഞാനവും തമ്മിലുള്ള ഒരു റിലേഷൻ ഗ്രന്ഥം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ശരിയായ ആത്മജ്ഞാനം നേടുന്നവനെ ശരിയായ ദൈവ ദർശനവും ദൈവജ്ഞാനവും നേടാനായിട്ട് സാധിക്കുകയോ, സ്വയം മനസ്സിലാക്കിയവനെ യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വയം മനസ്സിലാക്കി ദൈവത്തെ അനുഭവിക്കുന്നവന് മാത്രമേ ദൈവത്തെ പങ്കുവയ്ക്കാനായിട്ട്, മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവണം. നമ്മുടെ സഭാജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ സ്വയമായിട്ട് ചിന്തിക്കണം, നമുക്ക് ഫോൾസ് അരഗൻസും പാടില്ല, ഫോൾസ് ഹ്യൂമിലിറ്റിയും പാടില്ല. കപടത അത് രണ്ടു തരത്തിലുണ്ടാകാം. അഹങ്കാരം മനസ്സിനെ ബാധിച്ച് എന്തൊക്കെയോ ആണ് ഞാനെന്ന ചിന്ത എനിക്കുണ്ടാകുന്നത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് യഥാർത്ഥത്തിൽ എനിക്കില്ലാത്ത താഴ്മ ഉണ്ടെന്ന് ഞാൻ വരുത്തി തീർക്കുന്ന ഒരു ഫോൾസ് ഹ്യൂമിലിറ്റി, ഇതും പാപമാണ് എന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടത് റിയൽ സെൽഫ് നോളജ്, ഓ ഞാൻ എന്താണ്, ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ള ഒരു ശരിയായ ചിത്രം നേടിയെടുത്താൽ മാത്രമേ അതിലൂടെ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വലിയ പ്രതീക്ഷയോടെയാണ് സമൂഹം സഭയെ നോക്കുന്നത്. ഈ ഇസ്രായേൽ ജനങ്ങള് വലിയ പ്രതീക്ഷയോടുകൂടി മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി അവര് യോഹന്നാൻ മശിഹായാണെന്ന് പ്രതീക്ഷിച്ചു കരുതി. പക്ഷേ ആ പ്രതീക്ഷയെ തകർക്കുകയല്ല അദ്ദേഹം ചെയ്തോ, മറിച്ച് താൻ എന്തുള്ളൂ എന്ന് വ്യക്തമാക്കുകയും, എന്നാൽ തന്നേക്കാൾ ശക്തനായവനാണ് സർവശക്തൻ, അവനാണ് സകലത്തെയും പുതുതാക്കുന്നവൻ, അവനാണ് ഈശ്വരം കയ്യിലെന്തുന്നവൻ, അവനാണ് ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുന്നവൻ എന്നുള്ള ഈ പ്രബോധനം നൽകി അവരെ ശക്തീകരിക്കുകയും ചെയ്യും. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇപ്രകാരം ആത്മജ്ഞാനം നേടിയെടുത്തുകൊണ്ട് യഥാർത്ഥ ദൈവ ജ്ഞാനം കൈവരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ശനിയാഴ്ച സജിഷ മാഷനെ കശിഷ്യ ഹറവിയിലേക്ക് ലോസ് ആഞ്ചലസ് ഹറവിയിൽ വെച്ച് ഘട്ടം കിട്ടപ്പെടുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഉണ്ടാവണം. ലഹിനനായ എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ശമാശനെ കശിഷ്യ ഹറവിയിലേക്ക് ഉയർത്തുന്നത് വഴിയായി നാടൻ നിത്രാസനത്തിനും പരിശുദ്ധ സഭയ്ക്കും അനുഗ്രഹീതനായ ഒരു പുരോഹിതനെ, ഒരു സന്യാസ പുരോഹിതനെ ലഭിക്കുവാനായിട്ട് ഇടയാകണം. ആ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഓരോന്നായിട്ട് ഓരോ ദിവസവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടെ അതിന്റെ നടുവിൽ നമ്മെ ശക്തിയിരിക്കുന്ന ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഭദ്രാസനത്തെ നയിക്കുവാനായിട്ടുള്ള ശക്തി ബലഹീനനായ എനിക്ക് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചന്ദ്രൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ക്യാമറ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ ഫലങ്ങൾ ഈ വാക്കുകൾ നിർത്തിയിട്ട് ഞങ്ങൾ മാറുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന തുടരുക. സർവശക്തൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
വളരെ തിരക്കേറിയ നിമിഷങ്ങളിലും പിന്നെ തിരുവനന്തപുരം സ്ഥാനത്തും ഈ പ്രാർത്ഥന ഉണ്ടായത് ഒരുപാട് സന്തോഷമുണ്ട്. വാസ്തവത്തിൽ ഇന്നലെ വൈകിട്ട് ഞാൻ തിരുവനന്ത് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനി കയറാൻ സാധ്യതയില്ല എന്നാണ് പറയാൻ പറഞ്ഞത്. കാരണം അത്ര തിരക്കായിരുന്നു. എങ്കിലും വളരെ ചുരുങ്ങിയ നിമിഷം, ആ തിരക്കേറിയ നിമിഷത്തിൽ ഈ ഒരു ശുശ്രൂഷയെ സംബന്ധിച്ച് പരിമിതമായ സമയത്ത് നല്ല ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന അധീന തിരുവനന്തപുരത്തോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കുറച്ച് സമയം കൂടെ ഉള്ളത് കൊണ്ട് ഒന്നുകൂടെ പൂർത്തീകരിക്കാനായിട്ട് അധീന ഐസക് അച്ഛന് ഇപ്പോഴും സംസാരിക്കുന്നതായിരിക്കും.
സൗത്വസ്ത് ഭദ്രാസനത്തിന്റെ അനുഗ്രഹീത ഇടയൻ അഭിനന്ദനായ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രയം തിരുമേനി, കഴിഞ്ഞ രണ്ടാഴ്ച കാലവും അമ്മയുടെ കയ്യിൽ ഒരു പൊതിയുണ്ട്, ആ പൊതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരുന്നു. പക്ഷെ രണ്ടു പ്രാവശ്യവും ഞങ്ങൾക്ക് പൊതി കിട്ടിയില്ല. പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായി ഒരു വലിയ പൊതി, കഴിഞ്ഞ രണ്ടാഴ്ചത്തെയും കൂടെ ചേർത്തുള്ള ഒരു വലിയ പൊതി ഞങ്ങളെ ഏൽപ്പിച്ച്, പ്രത്യേകിച്ച് അതിന് കാരണം ഉണ്ടായതും തിരുമേനി പറഞ്ഞത് ഇങ്ങനെയാ, പ്രഭാതത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന അവസരത്തിൽ തിരുമേനസന്റെ മനസ്സിലേക്ക് പൊന്തി വന്നൊരാശയത്തെ വളരെ ഭംഗിയായും അദ്ദേഹം പഠിച്ചതായ ചില വിഷയങ്ങളോട് ചേർത്തും മനസ്സിൽ തിളങ്ങി വന്ന ചില അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ കൂടെ അതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ നഷ്ടബോധം മാറ്റപ്പെട്ടു. ഞാനും ഇടയ്ക്ക് വിചാരിച്ച തിരുമേനി തിരക്കാണ്, എങ്കിലും വരുമായിരിക്കും. ഇന്ന് രാജേഷം പറഞ്ഞതുപോലെ ഒട്ടും പ്രതീക്ഷിച്ചില്ല തിരുമേനി ഇന്ന് കയറും. അദ്ദേഹം രാജേഷത്തിന് ഇട്ട രാവിലത്തെ ഇമെയിലിനകത്തും അഭിനന്ദ തിരുമേനി ഓർ രാജേഷ് അച്ഛൻ എന്നായിട്ട്, അപ്പൊ ഞാൻ മേച്ച് ഓർ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ തിരുമേനി ഇന്ന് ആ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു. അത് മാത്രമല്ല, ഈ വിഷയം നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാ. എന്നും വായിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെങ്കിൽ പ്രാർത്ഥനയോടെ വായിച്ചാൽ അതിലേറെ കാര്യങ്ങൾ തോന്നിപ്പിക്കുമെന്ന് അഭിനന്ദ തിരുമേനി ഇന്ന് നമ്മളെ വീണ്ടും കാണിച്ചു തന്നു, അത് പഠിപ്പിക്കുകയും ചെയ്തു. ഈ വായിച്ച വേദഭാഗത്തിൽ തിരുമേനിയുടെ വിഷയത്തോട് ചേർത്ത് വെക്കാൻ ബലഹീനനായ ഞാൻ ഒട്ടും ചേർന്ന ആളല്ല, എങ്കിലും എന്റെ മനസ്സിൽ ഇതിനോട് ചേർത്ത് വെക്കാൻ വന്ന ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പെട്ടെന്ന്, ജനം പ്രതീക്ഷയോടെ കാത്തുനിന്നു. അവൻ ക്രിസ്തു എന്നെല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഒരു മറുപടി പറയുക. ഇതായിരുന്നു പ്രസംഗ വിഷയത്തിന്റെ തുടക്കം. എല്ലാവരും ഒരു മനുഷ്യനെ ഹൃദയത്തിൽ സന്തോഷത്തോടെ സ്വീകരിച്ച് അദ്ദേഹം നേതാവാണെന്നും ഞങ്ങൾക്ക് ശ്രേഷ്ഠനാണെന്നും ഇതിൽ പരം മറ്റൊരാളില്ല എന്നുള്ള ഒരർത്ഥത്തിൽ ഒരു വലിയ ജനാവലി പ്രതീക്ഷയോടെ കാത്തുനിന്ന് ഇത് ക്രിസ്തുവാണോ മശിഹായാണോ എന്ന് ചോദിക്കുമ്പം, ഞാൻ ഈ വാക്യം തിരുമേനി പറഞ്ഞു കേട്ടപ്പോൾ ചോദിച്ചത് എന്നോടായിരുന്നു ഈ ചോദ്യം ചോദിച്ചിരുന്നതെങ്കിൽ നിങ്ങളുടെ ഒന്നും കാര്യം ഞാൻ പറയുന്നില്ല, എന്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞതിനെ അങ്ങനെ ഒരാൾ വരാൻ ചാൻസ് ഇല്ല, ഇപ്പൊ ഇതെന്റെ കയ്യിലാണ്, പിന്നെ അന്നേരം വരുന്ന വർഷം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ മാനുഷിക ബലഹീനത കൊണ്ട് മറുപടി പറഞ്ഞെങ്കിൽ കൃത്യമായിട്ട് യോഹന്നാനൊരു മറുപടി അവിടെ എഴുതി വെച്ചു. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇത്രയൊക്കെ പറയണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് അത് പറ്റത്തില്ല, എനിക്കൊട്ടും പറ്റത്തില്ല എന്റെ വിചാരം. അത് നമ്മൾ ഉടനെ അതിനെന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാമോ, നേരിട്ട് സൃഷ്ടിച്ചില്ലെങ്കിലും ഒരു പുകമറ ഉണ്ടാക്കാൻ ഇന്നത്തെ തലമുറയിലെ ഏറെ പേരും പങ്കുവെക്കുമ്പോൾ യോഹന്നാൻ കൃത്യമായിട്ടൊരു പാഠം നമ്മളെ പഠിപ്പിച്ചു. നന്മ അല്ലെങ്കിൽ സത്യം ഒരിക്കലും മൂടി വെക്കാൻ പറ്റുന്നതല്ല. നന്മ എത്ര നാൾ കുഴിച്ചിട്ടാലും ആ നന്മ ഒരിക്കൽ പുറത്തു വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ബോധ്യം ഉള്ളതുകൊണ്ട് പറഞ്ഞു, എന്നെക്കാളും ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് പോലും അഴിപ്പാൻ എനിക്ക് സാധ്യതയില്ല. അത് ഈ വിഷയത്തെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തിരുമേനി പറഞ്ഞ അദ്ദേഹത്തിന്റെ പഠന വിഷയം തന്നെ ഹൈന്ദവ സംസ്കാരത്തിലെ അദ്വൈത ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ പഠിക്കുകയും അദ്ദേഹം എവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയാലും ഈ വിഷയങ്ങളെ ചേർത്തിണക്കി സംസാരിക്കാനും, അതുമാത്രമല്ല അടൂര് ഭദ്രാസനത്തിൽ അദ്ദേഹം താമസിക്കുന്ന ആശ്രമത്തിൽ ചെന്നാൽ തന്നെയും ഒരാശ്രമത്തിന്റെ ചുറ്റുപാടോടുകൂടി എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. പണ്ട് കാട് പിടിച്ചിരുന്നൊരു സ്ഥലമാണെങ്കിൽ ഇപ്പോഴും കാടിനെ പോലെ തോന്നിപ്പിക്കും, പക്ഷേ ജ്ഞാനത്തിന്റെ ഉറവ പോലെ ഒരു അരുവി പോലെ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അദ്ദേഹം പറഞ്ഞത് ആത്മജ്ഞാനം ഉള്ളവനെ ബ്രഹ്മജ്ഞാനം നേടാൻ പറ്റൂ. നമ്മളെല്ലാവരും പള്ളി വരുന്നതും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ബ്രഹ്മജ്ഞാനം കിട്ടാൻ വേണ്ടി, ദൈവത്തെ അറിയാൻ, ഒപ്പം ദൈവത്തിൽ നിന്ന് നേടാൻ. പക്ഷെ ഇതിന്റെ പ്രഥമ പടി തിരുമേനി കൃത്യമായിട്ട് പറഞ്ഞു, ആത്മജ്ഞാനം നേടിയവന് മാത്രമേ എന്ത് കിട്ടൂ? ബ്രഹ്മജ്ഞാനം. ആത്മജ്ഞാനം എന്താണെന്നും പറഞ്ഞു, എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു അവബോധം, ഒരു സെൽഫ് അവയർനെസ്. അതിന് സൈക്കോളജിക്കൽ ടേമിലൊക്കെ പറഞ്ഞാൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്നൊക്കെ പറയുന്നു, ലുക്കിംഗ് ഇൻ ടു വൺ സെൽഫ്. നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കുക. നമ്മൾ പള്ളി വരുമ്പം ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളിലേക്ക് നോക്കാറുണ്ടോ? നമ്മളിലേക്ക് എപ്പോഴാ നോക്കുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാ. പള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നോക്കുന്ന ആരെയാ? മദ്ബഹായിലോട്ടാണെന്ന് പറയുന്നാലും നമുക്ക് മുമ്പിൽ നിൽക്കുന്നവരെയെല്ലാം നമ്മൾ മാനേജ് ചെയ്യും, അടുത്ത് നിൽക്കുന്നവരെ മാനേജ് ചെയ്യും, താമസിച്ച് വന്നവരെ മാനേജ് ചെയ്യും, കൽപ്പന നീണ്ടുപോയെങ്കിൽ മാനേജ് ചെയ്യും. പണത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞാൽ ഇത് മാത്രമേ അച്ഛന് പറയാനുള്ളൂ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ ആത്മജ്ഞാനം എന്നൊരു വിഷയം നമ്മൾ പലപ്പോഴും വിട്ടുപോകും. ഞാൻ എന്റെയും കൂടെ കാര്യമാണ് പറഞ്ഞത്. നമ്മളെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നതെല്ലാം ജനങ്ങളെല്ലാം വന്നിട്ടുണ്ടോ, ആ ആള് വന്നു, ഈ ആള് വന്നു, ഇതെല്ലാം നമ്മൾ കൺഫേം ചെയ്യും. പക്ഷെ എന്നിലേക്ക് നോക്കാൻ ഞാൻ സമയം കണ്ടെത്താൻ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അതിന് മറ്റൊരു വാക്കാണ് ഇൻട്രാ പേഴ്സണൽ മെത്തേഡ്, ഇൻട്രാ പേഴ്സണൽ ഓർ ഇൻട്രാ സൈക്കിക് മെത്തേഡ്. ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് നോക്കുമ്പോൾ ആ നോട്ടത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന ജ്ഞാനം കൊണ്ട് എന്റെ അടുത്ത് നിൽക്കുന്ന ആളെ എനിക്ക് ബഹുമാനിക്കാൻ പറ്റും. എനിക്ക് എന്നോട് ബഹുമാനവും സ്നേഹവും ഭക്തിയും ആദരവും ഒക്കെ തോന്നുമ്പോൾ, അത് അമിതമാകരുത്, തോന്നിക്കഴിഞ്ഞാൽ അത് അപരനിൽ അതേ ബഹുമാനത്തോടെ കൊടുക്കാൻ പറ്റും. ഇത് തന്നെയല്ലേ കിസ് ഓഫ് പീസ്? എനിക്ക് കിട്ടിയ നന്മ, എന്റെ സ്നേഹിത ഞാൻ നിനക്ക് നൽകുന്നു, ഒരു കുറവും വരുത്താതെ. പക്ഷെ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കും. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിയേക്കുക, രാജേഷ് അച്ഛനാണെങ്കിൽ ഇന്ന് അച്ഛാ കൊടുത്തു, ആ വേറൊരു അച്ഛനാണെങ്കിൽ അച്ഛനെ എനിക്ക് ഒരു പരിചയമില്ല, എങ്കിലും ഇരിക്കട്ടെ. അതൊരു ഒരു മെക്കാനിക്കൽ പ്രോസസ് ആയിട്ട് മാറാറുണ്ട്. ഇൻട്രാപേഴ്സണൽ അവയർനെസ്സിൽ നിന്നാണ് ഇന്റർപേഴ്സണൽ അവയർനെസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഉണ്ടാകുന്നതാണ് ട്രാൻസ്പേഴ്സണൽ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തോട് ഇണങ്ങിച്ചേരാൻ നമുക്ക് പറ്റും. അത് മൂന്നും പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അത് പിന്നെ തിരുമേനി പറഞ്ഞ ആ വാക്കിലേക്ക് നമ്മൾ വരും. ദാറ്റ് ഈസ് നോൺ ആസ് ബ്രഹ്മജ്ഞാനം. അതിന് കൊടുക്കുന്ന സൈക്കോളജിക്കൽ ടേമാണ് ട്രാൻസ്സെൻഡൻസ് നോളജ്. ആ ഒരു ഒരു നമ്മുടെ ഇന്ദ്രിയം കൊണ്ടൊക്കെ മനസ്സിലാക്കുന്നതിനപ്പുറമായൊരു ജ്ഞാനം, അതായത് ദൈവജ്ഞാനമാണ്. ആ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ പ്രഭാതം പ്രത്യേകിച്ച് നോമ്പ് തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് നമുക്കറിയാവുന്ന എന്റെ വിചാരം 5 ദിവസമായി കൃത്യമായിട്ട്. ഈ ഇടയ്ക്ക് വാട്സപ്പിൽ എഴുതി കണ്ടു, ആ യേശു ക്രിസ്തു പറയുന്നതായിട്ടാ, എന്റെ ജനനം ആഘോഷിക്കാൻ ഒത്തിരി പേരുണ്ട്, ആ മരണം ആഘോഷിക്കാൻ ഒത്തിരി പേരുണ്ട്. എനിക്ക് ഞാൻ അത് വായിച്ചിട്ട് കുറച്ചു നേരം ഇന്ന് ചിരിച്ചു. ഇത് എന്നെ കുറിച്ചാണെന്ന് തോന്നി എനിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? ഐസക്കച്ചനെ കുറിച്ചാണോന്നല്ല, വായിച്ചവർക്ക് അവരവരെ കുറിച്ചാണോന്ന് തോന്നിയെങ്കിൽ അതാണ് ആ ആ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ വിജയം. അടുത്ത വരി എന്താ ചേക്കുന്നത്? എന്റെ ജീവിതം അനുകരിക്കാൻ ഒറ്റ മനുഷ്യനെയും കിട്ടുന്നില്ല. ശരിയല്ലേ? നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ജനന പെരുന്നാളിന് വേണ്ടി വീട് ഡെക്കറേറ്റ് ചെയ്തു. അന്നത്തെ വിഭവത്തെ കുറിച്ച് കൃത്യമായിട്ടൊരു ചിന്തയുണ്ട്. എവിടെയൊക്കെ നമ്മൾ ഗെറ്റുഗെതർ നടത്തണം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ ജീവിതം അനുകരിപ്പാൻ ആളുകളില്ല എന്നുള്ള ചിന്ത ക്രിസ്തു പറയുന്നതായിട്ട്, നമ്മളാരും പറയണ്ട, ക്രിസ്തു പറയുന്നതായിട്ടൊരു ഒരാശയം. ഇന്ന് ഏറ്റവും കൂടുതൽ ആശയം കിട്ടുന്ന സ്ഥലം എവിടെയാ? വാട്സപ്പില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി നോക്കുന്ന സ്ഥലം ഏതാ? ഞാൻ നോക്കിയിട്ട് വാട്സപ്പ്. ആരും വരുന്നതിന് മുമ്പേ നമ്മൾ അങ്ങ് ഫോർവേഡ് ചെയ്യുക. ഇത് എനിക്കുള്ളതല്ല, ഇത് മറ്റേ കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഫോർവേഡിങ് ടെക്നോളജിയിലോട്ട് നമ്മൾ മാറുമ്പോൾ ഒരിക്കലും ഞാൻ എന്നിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. തിരുമേനി പറഞ്ഞ വാക്യം വളരെ ശ്രദ്ധേയമായിരുന്നു. തിരക്കിട്ട ആ ജീവിതത്തിനിടയിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഉപവാസത്തോടും നോമ്പോടും കൂടി പ്രത്യേകിച്ച് പട്ടംകുടയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ആഴ്ചകൾക്ക് മുമ്പേ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും ഭംഗിയായിട്ട് അച്ചച്ചൂടെ നടക്കാൻ വേണ്ടിയുള്ള തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു സമ്മാനം, ക്രിസ്മസിന്റെ ഒരു സമ്മാനം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നൽകിയതിൽ തിരുമേനോടുള്ള സ്നേഹവും സന്തോഷവും ഈ പ്രാർത്ഥന ഗ്രൂപ്പിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇത് കൂടുതൽ കേട്ട എല്ലാവർക്കും കൃത്യമായി തീരട്ടെ, അവരുടെ കുടുംബങ്ങൾക്ക് ഇത് നന്മ പകരുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ വാക്ക് ഇവിടെ ചുരുക്കുകയും ചെയ്യുന്നു.
പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മുടെ കീർത്തനത്തിലെ നാല് ഈരടി ദീപം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. കർത്താവെ, പാപങ്ങളെ അവർക്കുണ്ടാകും മുറവിളിയാലേ എന്നുള്ള ഭാഗം മുതൽ ദീപം സമർപ്പിക്കും. തന്റെ അവസാന ഭാഗമായി വരും അപ്രേമിന്റെ പോകുന്നതാണ്. കർത്താവെ, പാപങ്ങളയോ മാത്യുവിനെയും പ്രത്യേകമായിട്ട് ഒരു രോഗാവസ്ഥയിൽ സൗഖ്യലഭിക്കാൻ ആയിട്ട് സമർപ്പിക്കാം. അതുപോലെ പൊന്നമ്മ കടമ്പരാട്, ജോയ് മോൾ വിജു, എലേജ എബ്രഹാം, മോളി ജോൺ, റെജി തോമസ്, മഞ്ജു ഇവ ജോർജ്, ഐസക് ലൂപ്പർ, സി ഐ ജോർജ്, കോരു തോമസ്, ഡേവിഡ്, എലിക്കുട്ടി ജോൺ, മേജൽസ് കറിയ, മേരിക്കുട്ടി വർഗീസ്, തോമസ് വർഗീസ്, സോജൻ, ബാബു, ജേക്കബ് ചാക്കോ, ജസ്റ്റിൻ സിൻസി, ചെറിയാൻ, മിനു ജോർജ്, മേരി മാത്യു, മേരി ജെമിനി, നിക്കൽ, അന്നമ്മ ജോർജ്, ബേബിക്കുട്ടി എബ്രഹാം, അമ്മടിക്കുട്ടി ജീന, കുര്യൻ ചെറിയാൻ, ജേക്കബ് വർഗി, ജോൺ ജോർജ്, തങ്കം ആൻഡ്രൂ, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, മോളി, രാജു ഡാനിയൽ, നോഹ, അരുൺ, അലീസ് ഉമ്മൻ, ജോൺ വർഗീസ്, ബിൻസു, മോളി താമരവേലി, ഡാനിയൽ, അലീസ് ജോസഫ്, അനിയൻ, മറ്റാരെങ്കിലും ഉണ്ട് അവരെയും ദൈവഭാഗം സമർപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെന്റ് തോമസ് പള്ളിയിൽ ഇടമുഖമ്പറായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, അച്ഛന് വളരെ പ്രായാധിക്യമായ പ്രയാസങ്ങളാണ്, അതോടൊപ്പം തന്നെ അച്ഛന് ഒരു വീഴ്ചയുണ്ടായി, അതിന്റെ ഒരു ഇമ്പാക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ തലയിലെ ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, ഇൻഫൈഡിലെ ബ്ലീഡിംഗ് ആണ്. അതിനിങ്ങനെ ഐ സി യുയില് ഷുഗർലാൻഡ് ഹോസ്പിറ്റൽ ഐ സി യുയിൽ ഇങ്ങനെ ചികിത്സയിലാണ്. അതിനെ പ്രത്യേകമായിട്ട് ഉറക്കുക. ഇത് മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരിലെ ദൈവവാസം ഉറപ്പിച്ചു കൊടുക്കാൻ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, പ്രഭാതം കഴിഞ്ഞു മധ്യാന സമയത്തേക്ക് അടുത്തിരിക്കുകയാണ്. മധ്യാനം എന്ന് പറയുമ്പോൾ കർത്താവെ നമ്മുടെ നിഴലുകൾ ചുരുങ്ങി നമ്മളിലെ തന്നെ നീളം കുറഞ്ഞു വരികയാണ്. വിശുദ്ധ യോഹന്നാൻ പറയുന്ന പോലെ ഞാനോ കുറയണം അവനോ വളരെയണം. ഈ സമയത്ത് കർത്താവെ ഞങ്ങളൊന്ന് കുറഞ്ഞുകൊണ്ട് നിന്നെ വളർത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു. അവയൊന്ന് മെത്രാപ്പോലീത്തൻ തിരുമനസുകൊണ്ട് ഞങ്ങൾക്ക് പകർന്നു വന്ന ചിന്തയെ ആസ്പദമാക്കിക്കൊണ്ട് കർത്താവെ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒന്ന് നോക്കുകയും ചുറ്റുപാടും ശ്രദ്ധിക്കുകയും ചെയ്യുവാൻ അവിടുന്ന് അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ ഇവിടെ പേര് പറഞ്ഞപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാ ഏതവസ്ഥയിലാണേലും നിന്റെ തിരസ്സിനെ സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളെ അറിയുന്നതിനാകുന്നുവല്ല കർത്താവെ. അവിടുന്ന് തന്നെ എടുക്കണമേ പണിയണമേ. അവിടുന്ന് മുറിക്കുന്നവനും മുറിവ് കിട്ടുന്നവനുമാകുന്നുവല്ലോ. അവിടുന്ന് ഞങ്ങളെ ഉടച്ച് വാർത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ രോഗികളായവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ നിന്റെ അവരുടെ കൂടെ ഇരുന്ന് അവിടുന്ന് അവരെ വഴി നടത്തണമേ. അവർക്ക് മനസാന്നിധ്യവും സമാധാനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ശുശ്രൂഷിക്കുന്ന കരങ്ങളോടുകൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളോടും പ്രിയപ്പെട്ടവരോടും ബന്ധുമിത്രാദികളോടും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെയും. കർത്താവെ അടിയങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വന്ന് എന്നെ നമസ്കരിക്കുന്നതിനും നിന്നെ മാത്രപ്പെടുത്തുന്നവിടെയാക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ആവശ്യത്തിലധികമായിട്ട് അവിടെ ദാനങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നതിനാകുന്നുമല്ല കർത്താവെയും. കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളുകളിൽ കടന്നു വന്ന് ഞങ്ങളെല്ലാവരെയും ആവശ്യപ്പെട്ട വിഷയങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ വലിയ ആണിപ്പഴുതുള്ള കരങ്ങൾ തൊട്ട് രോഗികളെ സൗഖ്യമാക്കണമേ. അവർ എഴുന്നേറ്റുന്നതുകൊണ്ട് നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും അവരും മറ്റുള്ളവർ കൂടിയിരിക്കുന്നവരെല്ലാവരും നീമേ നിന്റെ ദാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നത് കരുണയോടെ കേൾക്കണമേ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സമ്മതവും സഹവാസവും നാം എല്ലാവരോടും കൂടിയും ഈ പ്രാർത്ഥനാ കൂട്ടത്തോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരോടും കൂടിയും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ സഭയോടും നമ്മുടെ ത്രാസനത്തോടും പ്രത്യേകിച്ച് നമ്മുടെ ഈ ആഴ്ചയിൽ വൈദ്യവൃത്തിയിലേക്ക് കടന്നു വരുന്ന ആഴ്ചമാസങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുന്നതാകട്ടെ.
അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ചുരുങ്ങിയ നിമിഷം കൊണ്ട് ആഴമായ ഒരു ചിന്ത പകർന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് ലഭ്യമായ പിന്നെ തിരുമനസ്സിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. തിരുമനസ്സിന്റെ നല്ല സ്നേഹമായ വാക്കുകളും അതുപോലെ തന്നെ നല്ല നേതൃത്വവും ഈ ഒരു ശുശ്രൂഷയ്ക്ക് നല്ല ഊർജം പകരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. തുടർന്നും തിരുമനസ്സിന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തിരുമനസ്സിനുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, പ്രിയ ഐസക്കച്ചൻ, എല്ലാ വൈദികരോടും അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അസിസ്റ്റന്റ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജൂലിയാൻ, എല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ തിരുമനസ് പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ സജു ചെമ്പാശനൻ പുരോഹിതനാകുന്നു. അദ്ദേഹത്തിന്റെ പട്ടകട ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായി തീരാനായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുക. ഈ ഭദ്രാസനത്തിന് അദ്ദേഹത്തിന്റെ സേവനം കൂടുതൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഷനുള്ള ആളുകൾക്ക് ലഭിക്കത്തക്ക വണ്ണം എല്ലാ കൃപകളും നിന്ന് പരിശുദ്ധാത്മാവിന്റെ നൽവനങ്ങൾ ഇറങ്ങി ആ പ്രിയ മകളിൽ ആവർത്തിക്കത്തക്ക വണ്ണം ദൈവമേ അവിടെ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ മകനെ ഇത് സമർപ്പിക്കുക. അനുഗ്രഹമായി തീരുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും നോമ്പ് നോക്കുന്നു എന്നുള്ളതാണ് എന്റെ വിചാരം. നമ്മുടെ നോമ്പ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരട്ടെ. അതിൽ കൂടി വ്യക്തി ജീവിതമൊക്കെ ശുദ്ധി പ്രാപിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒരിക്കൽ കൂടി ദൈവം സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.